بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് കീഴ്വണക്കത്തിൻ്റെ ഇസ്ലാമിക ചരിത്ര പാഠങ്ങളാണ് ഒരു ഖുത്ബയായി നമ്മളിവിടെ ഏതാനും കാര്യങ്ങൾ ശ്രവിച്ചത്. അസ്ലിം എന്ന് പറയപ്പെട്ടാൽ അസ്ലം തുലില്ല, നീ കീഴ്പ്പെടൂ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു വിശ്വാസിയുടെ മനസാന്നിധ്യം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. അതാണ് നമ്മൾ ഇബ്രാഹിം മില്ലത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹനീഫിയത്താകുന്ന ആദർശത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. മില്ലത്ത് ഇബ്രാഹിമിന് കുറേ സവിശേഷതകളും കുറേ പാഠങ്ങളുമുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കീഴ്വണക്കവും കീഴൊതുക്കവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. കീഴ്പ്പെടുക എന്ന് പറഞ്ഞ മാത്രേണ ലോകരക്ഷിതാവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും കേവല പ്രഖ്യാപനത്തിൽ തന്റെ ആദർശം പരിമിതപ്പെടുത്താതെ അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും അത് നിത്യജീവിതത്തിൽ അദ്ദേഹം സാക്ഷാത്കരിക്കുകയും ഉണ്ടായി. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കേട്ടത്. സ്വപ്നത്തിൽ സ്വന്തം മകനെ അറക്കുവാൻ ബലി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആഹ്വാനം വന്നപ്പോൾ സ്വപ്നമാണ് എന്ന് വിചാരിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്തുത കൽപ്പനയിൽ നിന്ന് അല്പം പോലും അകലുകയോ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്ത് നമ്മൾ വായിക്കുന്നില്ല. പറയുമ്പോൾ സ്വന്തം പുത്രൻ അത് അദ്ദേഹത്തിന് അന്നാളിൽ ഏറ്റവും സ്വാർത്ഥമായ വാർദ്ധക്യത്തിൽ പ്രതീക്ഷ മുറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ തനിക്ക് പിറന്ന ഒരു കുഞ്ഞായിരുന്നു ബലിയറക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഇസ്മായിൽ. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മനസ വാച കർമ്മണ റബ്ബിന്റെ ആജ്ഞക്ക് കീഴൊതുങ്ങുകയും അതിന് സമ്മതം പ്രഖ്യാപിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കണം. അപ്പൊ ഈ ഒരു ആദർശം, കീഴ്പ്പെടുവാനുള്ള ആഹ്വാനമുണ്ടായാൽ കീഴ്പ്പെടുവാനുള്ള മനസ്സും വിശ്വാസവും, അത് വിശ്വാസികൾക്കുണ്ടാകണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂൽ ഇദാ ദഅകും ലിമാ യുഹയീകും. വിശ്വാസികളെ, നിങ്ങൾ ഇസ്തജീബു ലില്ലാഹ് വലിറസൂൽ, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരമേകണം. എപ്പോൾ? ഇദാ ദഅകും ലിമാ യുഹയീകും, നിങ്ങൾക്ക് ജീവനേകുന്ന കാര്യങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ക്ഷണിച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് ജീവനേകുന്ന കാര്യങ്ങളിലേക്കുള്ള ക്ഷണം വന്നാൽ നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരമേകണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ വിശ്വാസ സമൂഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജീവനേകുന്ന കാര്യം എന്താ? ജീവനേകുന്ന കാര്യം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുഫറും ശിർക്കും അത് നമ്മളുടെ ആത്മീയ ചൈതന്യത്തെ കെടുത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മളുടെ ജീവിതത്തെ ആത്മീയമായി കൊന്നിട്ടുണ്ട് എങ്കിൽ, ഇസ്ലാം ക്ഷണിക്കുന്നത് നമ്മുടെ ജീവൻ നമ്മളുടെ മനസ്സിനെ ജനിപ്പിക്കാനാണ്, സജീവമാക്കാനാണ്. ആത്മീയമായ ചൈതന്യം നൽകിയിട്ട് നമ്മളുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ധന്യത പകരാനാണ്. അത്തരം വിഷയങ്ങളാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ, ആഹ്വാനങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും നമ്മൾ കീഴ്പ്പെടുകയാണ് എങ്കിൽ നമ്മൾ ആത്മീയമായി സജീവരാവുകയാണ്, ആത്മീയ ചൈതന്യം നമ്മളിൽ വളരുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കണം, ഉത്തരമേകണം എന്ന് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ ധാരാളമായി കേൾക്കേണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പിച്ചതറിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചതറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ വിലക്ക് വന്നതറിഞ്ഞാൽ, അത് പ്രയോഗവൽക്കരിക്കുന്നതിലുള്ള മുൻഗാമികളുടെ തത്രപ്പാടും അമാന്തിച്ച് നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള അവരുടെ ആ മുന്നേറ്റവും അതിന്റെ ഉദാഹരണങ്ങൾ. ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ, ഒരു അറബി വന്നു, ഗ്രാമീണൻ. അറബിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ ഭാഷയമായിരിക്കും പലപ്പോഴും അയാളുടെ പക്കലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉമറിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്ക് നീതിയിൽ ഭരിക്കാൻ അറിയില്ല, സ്വത്ത് വീതം വെക്കുന്നുവെങ്കിൽ അത് തുല്യമായി കൊടുക്കാൻ അറിയില്ല. ഇതാണ് അറാബിയുടെ ഉമറിനോടുള്ള പെരുമാറ്റം. അത് കേട്ട മാത്രയിൽ ഉമറിന് അതിൽ പ്രയാസമുണ്ടായി, ഒരനിഷ്ടം ഉമറിൽ പ്രകടമായി. സ്വാഭാവികമാണ്, കാരണം ജനമധ്യത്തിൽ അമീറുൽ മുഅ്മിനീൻ ഉമറിനെ ഇവ്വിധം ഇകഴ്ത്തിയാൽ ആളുകളിൽ നേതാവിനോടുള്ള മതിപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഉമറിനരികിൽ നിന്നവർ ഉമറിനോട് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? വഅ്മുർ ബിൽ ഉർഫ് ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. സൂറത്ത് അഅ്റാഫിന്റെ അവസാനത്തിൽ ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ, മാപ്പ് കൊടുക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നന്മ കൽപ്പിക്കുക. ജാഹിലീങ്ങളാണ് എങ്കിൽ അവരിൽ നിന്ന്, അവരുടെ അവിവേകത്തിന് പ്രതികരിക്കാതെ അവരിൽ നിന്ന് മുഖം തിരിക്കുക. ഇതല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ആ ആയത്ത് ഉമറിനെ കേൾപ്പിച്ചു, ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. അറാബിയോട് ഒരു പരിഭവവും തെല്ലുമില്ലാതെ അമീറുൽ മുഅ്മിനീൻ ഉമർ മാറി നടന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ വസ്ഫ് വിശേഷണം പറയാണ്, കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്ത് ഓതിയാൽ ഉമർ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അതിനെ ഭേദിച്ചുമറിനൊരു കാൽവെപ്പും ഒരു സമീപനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരായത്ത് കേട്ട മാത്രയിൽ ആ ആയത്തിന്റെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഉമറിന്റെ വ്യഗ്രതയും താല്പര്യവും അതാണ്. കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുവാനുള്ള ഒരു മനസ്സിന്റെ ഉദാഹരണം. ചരിത്രങ്ങൾ നമ്മൾ പലത് കേട്ടു, അൻസാരി സ്ത്രീകൾ അവരുടെ നിലപാടുകൾ, അൻസാരികളായ പുരുഷന്മാരുടെ നിലപാടുകൾ ഹിജാബിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹ നബിയ്യു ഖുല്ലിൽ ഖുല്ലി അസ്വാജിക വബനാതിക വനിസായിൽ മുഅ്മിനീൻ അയ്യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്. എന്താ കൽപ്പന? പ്രവാചകരെ, നിങ്ങളുടെ പത്നിമാരോടും നിങ്ങളുടെ പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും നിങ്ങൾ പറയണം, അയ്യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ ജിൽബാബുകൾ പർദകൾ അവരുടെ മേൽ മൂടിയിടണം. എന്ന് പറഞ്ഞാൽ ശരീരങ്ങളിലെ സൂക്ഷ്മാവയവങ്ങൾ അത് പുറത്തേക്ക് മുഴച്ചു കാണാത്ത വിധം ജിൽബാബ് സ്ത്രീകൾ ധരിക്കണം എന്ന് ആയത്ത് അറിയിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട്, പ്രവാചക പത്നിമാരോട്, പ്രവാചകന്റെ പുത്രിമാരോട് കൽപ്പിക്കുവാനുള്ള ആയത്ത് ഇറങ്ങിയപ്പോ ചരിത്രം പറയുന്നത് എന്താ, അൻസാരി സ്ത്രീകൾ ആ സദസ്സിലുണ്ടായിരുന്നു. ഈ ആയത്ത് ഓതിയപ്പോ ആ സദസ്സ് അവർ വിട്ടത്, അവർ അവരുടെ മൂടുപടം അണഞ്ഞിട്ട് കാക്കകൾ തലയിലിരിക്കുന്നത് പോലെ അവർ ഇറങ്ങിപ്പോകുന്ന ദൃശ്യം അത് തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. എല്ലാവരും ജിൽബാബ് എങ്ങനെയാണ് അണിയാൻ കഴിയുന്നത് ആ രീതിയിൽ അണിഞ്ഞു പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലിയതിരിബി നബി ഹുമുരിഹിൻ ആലാ ജുയൂബിഹിൻ, സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറുകളിലേക്ക് താഴ്ത്തിയിടണം. ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് താഴ്ത്തിയിടുവാനുള്ള, എന്താണ് ശിരോവസ്ത്രം, പുരുഷന്മാരമാരിക്കുന്ന തലയിൽ കെട്ടിച്ചുറ്റല്ല, പിന്നെ അത് തലയിൽ നിന്ന് മാറിലേക്ക് തൂങ്ങിക്കിടക്കണം എന്നുള്ള അള്ളാഹുവിന്റെ ആഹ്വാനം വന്നപ്പോൾ അൻസാരികൾ ചെന്ന് ഭാര്യമാരോട്, പെൺമക്കളോട്, വീട്ടിലുള്ള സ്ത്രീകളോട് ഈ വിഷയം, ഇനി നിങ്ങൾ ഹിമാറുകൾ, ശിരോവസ്ത്രങ്ങൾ, മുഖമക്കനകൾ അത് മാറിലേക്ക് തൂക്കിയിട്ട് മറച്ചു നടക്കണം എന്ന് ആഹ്വാനം ചെയ്തതിന്റെ ചരിത്രങ്ങൾ അതിവിടെ കേൾപ്പിക്കുകയുണ്ടായി. എല്ലാം എന്താണ് അറിയിക്കുന്നത്? അറിയിക്കുന്നത് അള്ളാഹുവിൽ നിന്നൊരു കൽപ്പന വരുമ്പോൾ അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള അവരുടെ വ്യഗ്രതയും താല്പര്യവുമാണ്. അനസിൽ നിന്നുള്ള ചരിത്രം കേട്ടു, മദ്യം വിരോധിച്ചുകൊണ്ടുള്ള ആയിത്തിറങ്ങിയ സന്ദർഭത്തിൽ അനസ്, അദ്ദേഹം അൻസാരിയാണ്, അനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി എന്താ? ജോലി മദ്യം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഒറ്റയടിക്ക് മദ്യം വിരോധിച്ചിരുന്നില്ല, മദ്യം ഘട്ടങ്ങളായിട്ടാണ് വിരോധിച്ചത്. അറബികൾ മദ്യത്തിന്റെ വിഷയത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു, അവർ മദ്യം നന്നായി ഉപയോഗിച്ചിരുന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അൻസാബ് റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമ യുരീദു ശൈത്താൻ അൻ യൂഖിയ ബൈനകും അൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിർ വയസ്ദുക്കും അൻ ദിക്രില്ലാഹി വ അനി സ്വലാ ഫാൽ അൻതും മുൻതഹൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മൈദയിൽ ആയത്ത് ഇറങ്ങി. എന്താ? കള്ള് വിരോധിച്ചുകൊണ്ടുള്ള ആയത്താണ്, പാടെ വിരോധിച്ചുകൊണ്ട്. അവസാനം കള്ളിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ, ഫജ്തനിബൂഹു, കള്ള് മദ്യം അത് പൈശാചിക വേലകളിൽ മ്ലേച്ഛമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. ഫജ്തനിബൂഹു, കള്ള് നിങ്ങൾ വർജിക്കണം, ഉപേക്ഷിക്കണം എന്ന കൽപ്പന വന്നു. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും എന്നുള്ള സുവിശേഷം വന്നു. ഇത് കള്ളിനാലുള്ള ഉപദ്രവങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ട് പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ, നിങ്ങൾ വിരമിക്കുന്നില്ലേ. ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അനസ്, അബൂ തൽഹ, അബൂ ദുജാന തുടങ്ങി പ്രമുഖ സഹാബികളിരിക്കുന്ന ഒരു സദസ്സിൽ അവർക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം ഏറെ അവർ ഒരുക്കിയിരുന്നു, കാരണം മദ്യം വിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് മദ്യം ഉണ്ടായിരുന്നു അവരുടെ പതിവ് പ്രകാരം. സദസ്സുകളിൽ അത് നന്നായി വിളമ്പിയിരുന്നു, വിളമ്പിയിരുന്ന ആളായിരുന്നു അനസ്. ചിലർ മദ്യപിച്ച് അവരുടെ തല ചാഞ്ഞുപോയിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ലഹരിയിൽ അവർ അകപ്പെട്ടു. ഈ സദസ്സിലേക്ക് വന്നാണ് മദ്യം വിരോധിച്ച് അത് പാടെ ഒഴിവാക്കാൻ ആഹ്വാനമുള്ള ആയത്ത് കേൾപ്പിക്കപ്പെടുന്നത്. എന്താണ് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്? അനസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നുള്ള അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ, ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചു, ഞങ്ങൾ വിരമിച്ചു എന്ന് എല്ലാവരും അവിടെ വെച്ച് പറയാൻ. മദ്യം സേവിച്ചവർ പലരും നിലത്ത് കിടന്നു ഉരുണ്ടു എന്നാണ് ആ അടയാളങ്ങൾ പോയി കിട്ടാൻ. ചിലർ കുളിച്ചു എന്നാണ്, അബൂ തൽഹ ഉമ്മു തൽഹയുടെ അടുക്കൽ പോയി സുഗന്ധങ്ങൾ വാങ്ങിയിട്ട് മേത്ത് തേക്കുകയാണ്. എന്തിന്? മദ്യത്തിന്റെ മണം പോയി, പരിമളം വരട്ടെ എന്ന് വിചാരിച്ചു, കാരണം അത് സേവിച്ചു പോയി. ഈ ആയത്തിനപ്പുറം അതിന്റെ മണം പോലും വേണ്ട എന്ന അർത്ഥത്തിൽ മദ്യം ഒരുക്കിയിരുന്ന പാത്രങ്ങൾ ഉണ്ടായിരുന്നു, സൂക്ഷിച്ചിരുന്ന വീപ്പകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഉടച്ചു, മദ്യം അവർ ചിന്തിക്കളഞ്ഞു. അറബികളുടെ ജീവിതത്തിൽ അവർക്ക് ഏറെ സ്വാർത്ഥമായ ഒന്നായിരുന്നു മദ്യം. അത് വിളക്കിക്കൊണ്ടുള്ള ആയത്ത് വന്നപ്പോൾ അവർ ആ ആയത്തിനോട് പ്രതികരിച്ചതിന്റെ ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങളാണ് സഹോദരന്മാരെ കേൾക്കുന്നത്. ഇതെന്താണ് അറിയിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു ആഹ്വാനം വരുമ്പോൾ, അതിന് സർവാൽമന മനസ വാച കർമ്മണ കീഴ്പ്പെടുന്ന ഉദാഹരണമാണ്. ഈ അബൂ തൽഹയുടെ ബൈറുഹായിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മദീനയിൽ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന സുന്ദരമായ തോട്ടമായിരുന്നു ബൈറുഹ, മസ്ജിദ് നബവിയുടെ ഖിബ്ലയുടെ ഭാഗത്ത്. അതൊരു സുന്ദര ദൃശ്യമായിരുന്നു, പച്ചപ്പിൽ ഏറെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം നേടിയവരാവുകയില്ല എന്ന ആയത്ത് ആശയത്തിൽ ആയത്തിറങ്ങിയപ്പോൾ അബൂ തലഹ ആ ആയത്ത് കേട്ട് ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുമ്പോഴാണ് നിങ്ങൾ പുണ്യം നേടിയവരാവുക, അതാണ് ആയത്തിന്റെ തേട്ടം. അപ്പോൾ എനിക്ക് ഏറ്റവും സ്വാർത്ഥമായതെന്ത്, എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ത്? അത് ബൈറുഹ തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ബൈറുഹായിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സദക്കയാക്കണം, ദാനമാക്കണം, അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇത് ആ ആയത്ത് കേട്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ കീഴ്വണക്ക മനസ്ഥിതിയുടെ ഒരു ഉദാഹരണം ഇവിടെ നമ്മൾ കേട്ടത്. ഇതേപോലെ ധാരാളം ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാനുണ്ട്. ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കമിൽ, അതേപോലെ ഇമാം ഇബിൻ സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ, ഇമാം ഖാദി ഇയാദ് അദ്ദേഹത്തിന്റെ അഷിഫയിലൊക്കെ ഈ സഹാബത്തിന്റെ സമർപ്പണ മനസ്ഥിതിയുടെ കുറെ ഉദാഹരണങ്ങൾ കൊടുത്തതിന് നമ്മുടെ ഖത്തീബ് ഇവിടെ കേൾപ്പിക്കേണ്ടായി. മനസ്സിലായില്ലേ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഖുത്ബയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പള്ളിയിലേക്ക് വരികയാണ്, പുറത്തുനിന്ന് വരികയാണ്, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുത്ബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇജ്ലിസു എന്ന് പറഞ്ഞു, ഇരിക്കാനുള്ള ആഹ്വാനാണ്. ആ ഇജ്ലിസു എന്നുള്ള കൽപ്പന കേട്ട മാത്രയിൽ വാതിൽ പടിയിൽ ഇബ്നു മസ്ഊദ് ഇരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പനയിൽ. അതിനെ അനുസരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആ തത്രപ്പാടാണ് അത് അറിയിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആലനെ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോതിരം സ്വീകരിച്ചു, സ്വർണം മോതിരം, സ്വർണം വിലക്കപ്പെടുന്നതിന് മുമ്പ്. കഥ ഇയാൾ അഷിഫയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഒന്നുകിൽ സ്വർണ്ണ മോതിരം അല്ലെങ്കിൽ വെള്ളി മോതിരം. സ്വർണ്ണ മോതിരാണെങ്കിൽ സ്വർണം ആദ്യകാലത്ത് അനുവദനീയമായിരുന്നു, പിന്നീടാണ് എന്തിനും വിലക്കുണ്ടായത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോതിരം സ്വീകരിച്ചു. അത് കണ്ട് സഹാബികളെല്ലാവരും ആ മോതിരം സ്വീകരിച്ചു, ഓരോ മോതിരം സ്വീകരിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരട്ടപ്പോ അവരും മോതിരട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോതിരം കളഞ്ഞു, ഒഴിവാക്കി. അത് ഒഴിവാക്കിയത് കണ്ട മാത്രയിൽ അവരെല്ലാവരും തങ്ങളുടെ മോതിരം ഒഴിവാക്കി. ഇതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാദരക്ഷ ധരിച്ച് നമസ്കരിക്കുകയാണ്, പാദരക്ഷ ധരിച്ച് നമസ്കരിക്കുകയാണ്. അപ്പൊ എല്ലാ സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ നമസ്കരിച്ചു, പാദരക്ഷ ധരിച്ചവരുണ്ട്. നമസ്കാരത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാദരക്ഷ ഊരി തന്റെ ഇടത് ഭാഗത്ത് വെച്ചു. ആ നമസ്കാരത്തിൽ തന്നെ സഹാബികളെല്ലാവരും അവരുടെ പാദരക്ഷ ഊരി വെച്ചു. സല കഴിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നമസ്കാരത്തിൽ നിങ്ങളുടെ പാദരക്ഷകൾ ഊരിയത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് പറയാണ്, നിങ്ങൾ പാദരക്ഷ ഊരി വെക്കുന്നത് ഞങ്ങൾ കണ്ടു, അപ്പൊ ഞങ്ങൾ അത് പ്രാവർത്തികമാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ പാദരക്ഷ ധരിച്ച് നമസ്കരിച്ചു, പക്ഷേ എന്റെ പാദരക്ഷയിൽ മാലിന്യമുണ്ടായിരുന്നു, വൃത്തികേട്. അത് ജിബ്രീൽ എനിക്ക് വന്ന് വഹി ഓതിയപ്പോൾ അതിനാലാണ് ഞാൻ അത് ഊരിവെച്ചത് എന്ന് പറയണ്ടായി. അപ്പൊ നോക്കൂ, നിങ്ങളിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന മാത്രയിൽ അത് ചെയ്യുവാനുള്ള സഹാബത്തിന്റെ തത്രപ്പാടും അവരുടെ തമ്പലും. കിബില മാറിയ സംഭവത്തിൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് നമസ്കരിച്ചിരുന്നത് ഫലസ്തീനിലേക്കാണ്, ബൈത്തുൽ മഖ്ദസിലെ ജെറുസലേമിലേക്കാണ്. അവിടെയുള്ള അസ്സഹ്ര എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ആദ്യത്തെ മുസ്ലിമീങ്ങളുടെ ഖിബില, അവിടേക്കായിരുന്നു നമസ്കരിച്ചിരുന്നത്. മദീന ഹിജ്റക്ക് ശേഷവും റസൂലുള്ള മാസങ്ങൾ ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണ് ഖിബില മാറുന്നത്, ഫലസ്തീനിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്. എപ്പോഴാണ് ഖിബില മാറുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഹ്വാനം വന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ മുഖം തിരിച്ച് നിസ്കരിക്കാനുള്ള ആഹ്വാനം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്. സുബഹി നമസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവരെ ഫലസ്തീനിലേക്ക് നമസ്കരിച്ച ആ നമസ്കാരം പിന്നീട് മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു. സഹാബികൾ എല്ലാവരും ആ നമസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു. എവിടേക്ക്? മക്കയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. അത് കണ്ട് മാത്രയിൽ അവർ ചെയ്യാനുള്ള അവരുടെ ആ ത്വരയും വ്യഗ്രതയും ആരും ചോദ്യം ചെയ്തുകൊണ്ടല്ല അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചത്. പ്രത്യുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന മാത്രയിൽ അത് ചെയ്യാൻ. ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നതിൽ റസൂലുള്ളാഹിക്ക് കീഴ്പ്പെടുന്നതിലുള്ള അവരുടെ ആ മനസ്ഥിതി എന്ത് എന്നുള്ളതാണ്. ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ ഇതുപോലെ കാണുവാൻ സാധിക്കും. പ്രവാചക സ്നേഹം അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കേവല ജൽപ്പനമായിട്ട് തരം താഴാൻ പാടുള്ളതല്ല. പല മുസ്ലിമീങ്ങൾക്കും ആ ഒരു ദുർഗതിയാണുള്ളത്. സ്നേഹം അതൊരു കേവല ജൽപ്പനമായി തരം താഴുക. സ്നേഹം അനിവാര്യമാക്കുന്നത് എന്താണ്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിയു. സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു അയാളെ അനുസരിക്കും, അയാൾക്ക് കീഴ്പ്പെടും എന്നുള്ളതാണ്. പലപ്പോഴും സ്നേഹ പ്രകടനങ്ങൾ കേവലം ഉപരിപ്ലവ ഭാവങ്ങളും അതേപോലെ തന്നെ കേവലം ജൽപ്പനങ്ങളുമായി തരം താഴ്ന്ന അവസ്ഥ, അത് പാടുള്ളതല്ല. എന്തു വേണം? ഈ ഒരു സമർപ്പണ മനസ്ഥിതിയും കീഴ്പ്പെടുവാനുള്ള ഒരു മനസ്ഥിതിയും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എപ്പോ? നമ്മൾ അള്ളാഹുവിനെ യഥാവിധം സ്നേഹിക്കുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ യഥാവിധം സ്നേഹിക്കുന്നുവെങ്കിൽ. നമുക്കറിയാം, നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് അന്ത്യനാളിൽ. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ആറാബി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മത്തസാ, എന്നാണ് അന്ത്യനാൾ പുലരുക, സന്തോഷിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറാബിയോട് പറഞ്ഞത് മാദാ അഅദതലഹ എന്നാണ്. നിങ്ങൾ എന്താണ് അന്ത്യനാളിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്, കരുതി വെച്ചിട്ടുള്ളത്, തയ്യാറാക്കിയത്? അപ്പൊ അറാബിയുടെ പ്രതികരണം, ഹുബ്ബുല്ലാഹ് വ റസൂലി, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത്, സ്നേഹമാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് ഇന്നക മഅമൻ അഹബബ്ത്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും എന്നാണ്. അനസ് റളിയല്ലാഹു തആല പറയുന്നത് റസൂലുള്ളാഹി പറഞ്ഞത്, അറാബിയോട് പറഞ്ഞത് ഞാൻ കേട്ടു. അതോടുകൂടി എന്റെ പ്രഖ്യാപനം, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നു. എന്തിന്? അവരോടൊപ്പം അന്ത്യനാളിൽ ഒരിടം കാണാൻ, അന്ത്യനാളിൽ ഒരിടം കാണാൻ. അപ്പോ സ്നേഹം നമുക്ക് ആരുടെ നേരെയാണ്? അവരോടൊപ്പമായിരിക്കും നമുക്ക് അന്ത്യനാളിൽ ഒരു സ്ഥാനവും നിലയും വിധിക്കപ്പെടുക. സ്നേഹം അത് ആത്മാർത്ഥവും സത്യസന്ധമായിരിക്കണം. അതിനെന്ത് വേണം? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മൾ അവരെ കീഴ്പ്പെടുകയും അവരെ അനുസരിക്കുകയും ചെയ്യണം. ഒരിക്കലും നമ്മൾ വിധിവിലക്കുകളിൽ വിമുഖരായിക്കൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം അത് ഇസ്ലാമിലില്ല. നമ്മുടെ സ്നേഹം അത് ആത്മാർത്ഥമാണ് എങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ആദരിക്കും. കേവല ജൽപ്പനായിട്ട് അത് ഒരിക്കലും തരം താഴുവില്ല. കീഴ്വണക്കരത്തിന് വിഘ്നമാകുന്ന കുറെ മസലകൾ ഇവിടെ ഖത്തീബ് ഉണർത്തി. എന്താ? ചിലർക്ക് ജടികേച്ചകൾ, ചിലർക്ക് സമ്പത്തുക്കൾ, ചിലർക്ക് പിശാചി തന്നെ. ഒരു കാര്യം കേട്ടാൽ അത് പ്രയോഗവൽക്കരിക്കുന്നതിന് വിഘ്നവും തടസ്സവുമാണ്. പലവിധ ന്യായങ്ങളാണ്, കുതർക്കങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഒരു കാര്യം എന്ന് ബോധ്യപ്പെട്ടാൽ അത് പ്രയോഗവൽക്കരിക്കുന്നതിന് മുമ്പിൽ പലവിധ ന്യായങ്ങൾ, ദുർന്യായങ്ങൾ, അതാണ് ഇന്ന് പലരിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലർ കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചിലർ ഈ ദുനിയാവിലെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി സുന്നത്തിനോട് പുറന്തിരിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് നേരെ പുറന്തിരിയുന്നതായ ഒരു ദുസ്ഥിതി അതാണ് നമ്മൾ പലരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത് നമുക്ക് മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, അതാണ് ആദർശം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്ത് പിൻപറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ അത് ശിരസാ വഹിച്ചുകൊണ്ട് ആ കൽപ്പനകളിലേക്ക് മുന്നേറി മാതൃ കാണിച്ച മഹത്തുക്കൾ, അവരുടെ ആദർശം അതാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ പല ഉദാഹരണങ്ങളും ഈ പ്രത്യേകിച്ച് ഈ വർത്തമാന യുഗത്തിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എത്ര തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെപ്പോലും ആളുകൾ വിറ്റൊഴിവാക്കുന്നത്. വളരെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിൽ സ്ഥിരപ്പെട്ട, അനിവാര്യമായി ദീനിൽ അംഗീകരിക്കപ്പെട്ട വിഷയങ്ങൾ ആളുകൾ വിഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഉത്ബോധനമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഖുതുബ ശ്രവിക്കുകയുണ്ടായത്. ഖതീബ് ഉണർത്തിയില്ല എങ്കിലും ഒരു ചരിത്രം ഇവിടെ എന്റെ മനസ്സിൽ വന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പതിവായിരുന്നു, മസ്ജിദ് നബവിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും കുബ പള്ളി വിസിറ്റ് ചെയ്യും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹ് കുബ നിവാസികളെ സന്ദർശിക്കും. കുബ പള്ളിയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടരക്കത്ത് നമസ്കരിക്കും. നമുക്കറിയാം മസ്ജിദ് നബവിയിൽ നിന്ന് കുബയിലേക്ക് അല്പം ദൂരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബയിൽ പോയിട്ട് നിസ്കരിച്ച് വരും. അപ്പൊ കുബ നിവാസികൾ അവിടെ സംഗമിക്കും, അവരുടെ വിവരങ്ങൾ തിരക്കി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരും. ഒരിക്കൽ റസൂലുള്ളാഹി കുബ വിസിറ്റ് ചെയ്തപ്പോ ഒരു സഹാബിയെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെണ്ണം തിരക്കും, ഒരാളെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ തിരക്കി, ഇന്ന ആളവിടെ. അപ്പോ അദ്ദേഹം തന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. കാരണം അദ്ദേഹത്തിന് നേരെ ഒരു വധഭീഷണിയുണ്ട്. കാരണം അദ്ദേഹത്തിൽ നിന്നൊരു വീഴ്ച വന്നുപോയതിന്റെ പ്രതിക്രിയ അന്ന് ഗോത്ര പിന്നെ ഈ ഗോത്ര ചിന്തയിൽ പലപ്പോഴും അത്തരം പിന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയൊരു വീഴ്ചയുടെ പേരിൽ അദ്ദേഹത്തിന് നേരെ ഒരു വധഭീഷണിയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കഴിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചു കഴിയുകയാണെന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അത് കേട്ട് മടങ്ങിപ്പോയി. റസൂലുള്ളാഹ് പതിവ് പോലെ പോന്നു. പക്ഷെ ഈ വ്യക്തിയെ ചിലര് ചെന്ന് കണ്ട്, എന്നിട്ട് അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, നിങ്ങളെ തിരക്കി എന്ന് പറഞ്ഞു. എന്താ സഹാബി ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എന്നെ തിരക്കി തന്നപ്പോ അദ്ദേഹം ആ ഒളിച്ചു കഴിയുന്നിടത്തു നിന്ന് ഇറങ്ങി കുബയിലേക്കല്ല വന്നത്, പിന്നെ മസ്ജിദുൻ നബവിയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആ മഹബ്ബത്ത്, സ്നേഹം, അതൊന്ന് കാരണത്താലാണ് ജീവൻ പോയാലും വേണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കാണണം, എന്നെ തിരക്കിയതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം അത് നിവർത്തണം എന്ന അദ്ദേഹത്തിൽ ചിന്ത ഉണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നവരായിരുന്നു സഹാബത്ത്. അതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അതാണല്ലോ ഈമാൻ നമ്മളിൽ അതിന്റെ മധുരം ഫലിക്കണമെങ്കിൽ, സ്വാധീനിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ സാക്ഷാൽകൃതമായാൽ അയാൾ ഈമാനിന്റെ മധുരം കണ്ടെത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആദ്യമായി പറഞ്ഞത് എന്താ? അയ്യ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്നാണ്. അയ്യ യകൂന അല്ലാഹു വ റസൂലുഹു, അല്ലാഹു അല്ലാഹുവിന്റെ റസൂലും അയാൾക്കാകണം. എന്താകണം? അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും ഒഴിച്ച് ബാക്കി എന്തൊക്കെ ഉണ്ടോ അതിനേക്കാളൊക്കെ അയാൾക്ക് ഏറ്റവും ഇഷ്ടകരായിരിക്കണം. അപ്പൊ ഈ ദുനിയാവിൽ, ഈ ഉലകത്തിൽ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഒഴിച്ച് എന്തൊക്കെ ഉണ്ടോ അതിനോടൊക്കെ സ്നേഹം വെക്കേണ്ടതുണ്ടെങ്കിൽ സ്നേഹം വെക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാളും സ്നേഹം ആരോടായിരിക്കണം? അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോടായിരിക്കണം. അവിധം ഒരാളുടെ ഈമാൻ വളർന്നിട്ടുണ്ട് എങ്കിൽ, സ്നേഹം വളർന്നിട്ടുണ്ട് എങ്കിൽ, അവർക്കാണ് ഈമാനിന്റെ മധുരം നുകരാനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ മനസ്സ് തുറന്ന് പങ്കുവെക്കുകയാണ് ഉമർ. എന്താ ഉമർ പറഞ്ഞത്? റസൂലെ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, സ്വത്തിനേക്കാൾ ഒക്കെ എനിക്ക്, മാതാപിതാക്കളൊക്കെ ഇഷ്ടം എനിക്ക് നിങ്ങളോടാണ് എന്നെ കഴിഞ്ഞാൽ എന്ന് ഉമർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തിരുത്തിയില്ല, നിങ്ങളെക്കാൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണല്ല എന്ന് പ്രതികരിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല പ്രവാചകനോട് പറയാണ്, ഇപ്പോൾ എന്നേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൽ ആനയാ ഉമർ, ഉമർ ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത്. അപ്പോ എല്ലാത്തിനേക്കാളും നമുക്ക് സ്വാർത്ഥമായത് ഈ ദുലകത്തിൽ എന്തൊക്കെ ഉണ്ട് അതിനേക്കാളൊക്കെയും നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. ആ ഇഷ്ടം അത് കേവലം ഒരു വാദമായി തരംതാഴാൻ പാടുള്ളതല്ല, കേവലം ഒരു ജൽപ്പനാകാൻ പാടുള്ളതല്ല. പ്രത്യുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ നമ്മൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട്, അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള ഒരു മത്സര ബുദ്ധി, അതിലേക്കുള്ള ഒരു തത്രപ്പാടും ഒരു ഗമനവും അത് നമ്മുടെ പക്ഷത്തുനിന്നുണ്ടാണ്. നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് നിയ്യത്താക്കുന്നു അതിനെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ ഉണ്ടാവണം. അതാണ് കീഴ്വണക്കത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. അതാണ് ഖതീബ് നമ്മളെ ആ വിഷയത്തിൽ കേൾപ്പിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തുണയേകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ, നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لها استقرارها. اللهم احفظ لها حدودها وقيادتها وعقيدتها. إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.